ഒരു പായ്ക്കപ്പലിൽ ഭൂഗോളം ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന രണ്ട് വനിതാ നാവികർ. അതിലൊരാൾ മലയാളി, ഒരാൾ പോണ്ടിച്ചേരി സ്വദേശിയും. ഇന്ത്യയിൽ നിന്ന് പുറപ്പെട്ട ശേഷം അവർ ആദ്യമായി കപ്പലടുപ്പിച്ചിരിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്, പെർത്തിനടുത്തുള്ള ഫ്രീമാൻഡലിൽ. ഇന്ത്യൻ നാവികസേനാംഗങ്ങളായ ലഫ്റ്റനന്റ് കമാൻഡർമാർ ദിൽന കെ, രൂപ എ എന്നിവരാണ് നാവിക സാഗർ പരിക്രമണ 2 എന്ന പര്യവേഷണത്തിന് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. 240 ദിവസങ്ങൾ കൊണ്ട് 45,000-ലേറെ കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഈ യാത്രയുടെ വിശദാംശങ്ങൾ SBS മലയാളത്തോട് പങ്കുവയ്ക്കുകയാണ് ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന. ദിൽനയോട് സംസാരിക്കുന്നത് ഞാൻ ദിജു ശിവദാസ്. ഓസ്ട്രേലിയയിൽ നിന്ന് മലയാളികൾ അറിഞ്ഞിരിക്കേണ്ടതും അറിയാൻ താല്പര്യമുള്ളതുമായ ഇത്തരം വിശേഷങ്ങളെല്ലാം ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഓസ്ട്രേലിയയിലെ ദേശീയ മലയാളം റേഡിയോ പ്രക്ഷേപണമായ SBS മലയാളത്തിന്റെ വെബ്സൈറ്റോ ഫേസ്ബുക്ക് പേജോ അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന സ്ഥലത്ത് SBS മലയാളം പോഡ്കാസ്റ്റുകളോ പിന്തുടർന്നാൽ ആ വിശേഷങ്ങളെല്ലാം മുടങ്ങാതെ കേൾക്കാം. നമസ്കാരം ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന, സ്വാഗതം SBS മലയാളത്തിലേക്ക്. ഒപ്പം ഓസ്ട്രേലിയയിൽ എത്തിയിട്ടിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഓസ്ട്രേലിയയിലേക്കും സ്വാഗതം.
താങ്ക് യു.
ഇപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് എത്തിയ ഒരുപാട് മലയാളികളെ ഇത്തരത്തിൽ SBS മലയാളം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പായ്ക്കപ്പലിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തുന്ന ഒരു മലയാളി ആദ്യമായിട്ടാണ് സ്വാഗതം ചെയ്യുന്നത്. സന്തോഷമുള്ള കാര്യമാണ്. എന്താണ് ഈ പായ്ക്കപ്പൽ യാത്ര, അല്ലെങ്കിൽ എന്താണ് ഈ നാവിക സാഗർ പരിക്രമ? ആദ്യം തന്നെ അതൊന്ന് പറയാമോ?
നാവിക സാഗർ പരിക്രമ 2 ആണ് ഇത്. ഓൾറെഡി 6 വുമൻ ഓഫീസേഴ്സ് ഓൾറെഡി സർക്കംനാവിഗേഷൻ ചെയ്തു കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ഒരു സ്റ്റേജ് ആണ്, രണ്ടാമത്തെ തവണയാണ് നേവി വുമൻ ഓഫീസേഴ്സിനെ അറൌണ്ട് ദ വേൾഡ് വിടുന്നത്. സോ ഇതിൽ പ്രത്യേകം എന്ന് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 6 പേരായിരുന്നു, ഇത് നമ്മൾ 2 പേര് മാത്രമേ ഉള്ളൂ. ഓൾറെഡി സർക്കം നാവിഗേഷൻ 3 തവണ ചെയ്ത് കഴിഞ്ഞു.
ആദ്യം ചെയ്തത് ക്യാപ്റ്റൻ ദിലീപ് ഗൗണ്ടെ ഒറ്റയ്ക്കായിരുന്നു പോയിരുന്നത്. സ്റ്റോപ്പ് സെയിം ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്തെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ടാണ് സാർ പോയത്. അത് കഴിഞ്ഞിട്ട് കമാൻഡർ അഭിലാഷ് ടോമി, ഇപ്പൊ നമ്മളുടെ മെന്റർ, സാർ വിത്തൗട്ട് സ്റ്റോപ്പ് ഒരു സർക്കം നാവിഗേഷൻ ചെയ്ത് കഴിഞ്ഞു ഒറ്റയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെ 6 വുമൻ ഓഫീസേഴ്സ് ഒരുമിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം 4-ാമത്തെയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത്, അതായത് നാവികസാഗർ പരിക്രമ 2.
നാവികസാഗർ പരിക്രമ 2 പക്ഷേ ഇന്ത്യൻ നാവികസേനയുടെ 4-ാമത്തെ ഈ ഒരു ലോകം ചുറ്റാനുള്ള പായ്ക്കപ്പൽ യാത്രയാണല്ലേ?
അതെ അതെ.
ഓക്കെ ഓക്കെ. ഇപ്പം നാവികസാഗർ പരിക്രമ 1 ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അന്ന് 6 വനിതാ ഓഫീസർമാർ പറഞ്ഞിരുന്നു. ഇപ്പം 6-ൽ നിന്ന് 2 ഓഫീസർമാരുടെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റെന്തെങ്കിലും മാറ്റമുണ്ടോ ഈ യാത്രയ്ക്ക്?
ഇല്ല, സ്റ്റോപ്പ് എല്ലാം സെയിം ആണ്, ആള് കുറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഒരുപാട് 2017 നടന്നത്. കുറെ ചേഞ്ചസ് എന്തായാലും ഉണ്ടാവും. നമ്മുടെ പുതിയ ഫെസിലിറ്റീസ് നേവി ഇപ്പൊ നമുക്ക് നല്ല നല്ല ബോട്ട് റിപ്പയർ എല്ലാം ചെയ്തു തന്നു. പുതിയ ഫെസിലിറ്റീസ് എല്ലാം, നല്ല ബെസ്റ്റ് എക്യുപ്മെന്റ്സ് തന്നു. അതല്ലെങ്കിൽ തന്നെ ഇത് സെയിം ആണ്, സെയിം റൂട്ട്, സെയിം ആയിട്ടുള്ള സർക്കം നാവിഗേഷൻ, സെയിം റൂൾസ് എല്ലാം സെയിം തന്നെ.
ഈ റൂട്ട് സെയിം റൂട്ട് എന്ന് പറയുമ്പോൾ ഏതാണ് ഈ റൂട്ട് ഒന്ന് പറയാമോ? അതെ,
നമ്മള് ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 4 സ്ഥലത്താണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റോപ്പ് ഫ്രീമാൻഡലായിരുന്നു, അത് കഴിഞ്ഞു നെക്സ്റ്റ് ക്രൈസ്റ്റ് ചർച്ച് ന്യൂസിലൻഡ് ആണ്, അത് കഴിഞ്ഞിട്ട് ഫോക്ലാൻഡ് ഐലൻഡ്, ഫോക്ലാൻഡ് കഴിഞ്ഞിട്ട് കേപ് ടൗൺ സൗത്ത് ആഫ്രിക്ക, അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു ഇന്ത്യ. ഇതാണ് റൂട്ട്.
ഭൂമി മൊത്തം ചുറ്റി വരികയാണല്ലേ?
അതെ.
ഓക്കെ ഓക്കെ. എന്തുകൊണ്ടാണ് ആദ്യം ഓസ്ട്രേലിയ, എല്ലാ റൂട്ടുകളിലും ആദ്യം ഓസ്ട്രേലിയ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
കാരണം ഇന്ത്യയിൽ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂസിലൻഡ് വരെ എത്തുന്നത് കുറച്ച് കൂടുതൽ ടൈം നമ്മൾ അങ്ങോട്ട് ടൈം എടുക്കും എത്താൻ. അപ്പം അതിന്റെ ഇടയിലുള്ളൊരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇതാണ്, ഓസ്ട്രേലിയ ആണ്. മാത്രമല്ല ഓൾറെഡി നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞല്ലോ, അപ്പം അവര് ഓൾറെഡി ഈ റൂട്ട് ഡിസൈഡഡ് ആണ്, അതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്യുന്നു.
ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഒക്ടോബർ 2 ഗോവയിൽ നിന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത യാത്രയായിരുന്നു. 39 ദിവസത്തിന് ശേഷം പെർത്തിനടുത്തുള്ള ഫ്രീമാൻഡലിലെത്തി. അപ്പം ഏകദേശം 9,000 കിലോമീറ്ററിലേറെ യാത്ര ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായിരുന്നു ഈ യാത്രയുടെ ഒരു ഹൈലൈറ്റ്?
യാത്ര നമ്മൾ തുടങ്ങിയ സമയത്ത് നമുക്ക് അധികം കാറ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗോവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പം കുറച്ചൊരു 5-6 ദിവസത്തേക്ക് നമ്മള് മൂവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പായക്കപ്പലിൽ കാറ്റില്ലാതെ പോവില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ഇക്വേറ്റർ എല്ലാം ക്രോസ് ചെയ്തു. അവിടേക്ക് നമ്മള് 2-3 ഇടയിലായിരുന്നു ഒരുപാട് കാറ്റ് കിട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞ് വെതർ എല്ലാം കൂടുതൽ വേഴ്സ് ആവാൻ തുടങ്ങി. അപ്പോ ഒരു 48 50 നോട്ട്സ് ഓഫ് വിൻഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജേർണിയിൽ. പിന്നെ നമ്മള് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. നമ്മള് കുറെ വെയിൽസിനെ കണ്ടു, നമ്മള് കുറെ സീ ബേർഡ്സിനെ കണ്ടു, ഡോൾഫിൻസ്, അങ്ങനെ കുറെ സീ വൈൽഡ് ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണാൻ തുടങ്ങി. മാത്രമല്ല പിന്നെ പറയുകയാണെങ്കിൽ ഇത് നമ്മളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജേർണി ആയിരുന്നു. ബിക്കോസ് ഇത് നമ്മുടെ സർക്കം നാവിഗേഷൻ്റെ ഫസ്റ്റ് ലെഗാണ്. സോ നമുക്ക് രണ്ടുപേർക്ക് ഇത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. സക്സസ് ആയിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി.
ഓക്കെ, ഒരുപാട് ബോട്ട് യാത്രകൾ വിവാദമായിട്ടുള്ള ഒരു കപ്പൽ പാതയാണ് ഇപ്പം ഇന്ത്യയിൽ നിന്ന് ഓസ്ട്രേലിയക്കുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഈ അനധികൃത അഭയാർത്ഥികൾ വരുന്നൊക്കെ ഒരുപാട് വാർത്തകൾ ഉണ്ടായിരുന്നു. ഒരുപാട് അപകടങ്ങളും ഉണ്ടായിട്ടുള്ള ഒരു പാതയാണ്. അപ്പം വെല്ലുവിളികൾ ഉണ്ടായിരുന്നു ഈ യാത്രയിൽ, ഈ പാതയിൽ
വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ഫസ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇത് രണ്ടുപേരും മാത്രം ചെയ്യുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് സമയമില്ല ചിന്തിക്കാൻ, നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണം. അതൊരു കാര്യമാണ്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം നമുക്ക് ഒരാള് നിൽക്കണം ബോട്ടിൽ. രണ്ടുപേർക്കും ഈ ഉറക്കം ഒന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചിന്തിച്ച പോലെ കിട്ടാൻ പറ്റില്ല. അപ്പം ഒരു 6 പേരുള്ള ക്രൂവും 2 പേരുള്ള ക്രൂവും നമ്മുടെ ഡിഫറൻസ് അതാണ്. നമുക്ക് ഒരിക്കലും നമുക്ക് ഇപ്പം ഉറക്കാണെങ്കിലും തന്നെ നമുക്ക് കണ്ടിന്യൂസ്ലി പറ്റില്ല. അപ്പം അത് അതിനെ സ്ലീപ് ഡിപ്രൈവേഷൻ നമുക്ക് ഉണ്ടാവും. പിന്നെ ഫിസിക്കൽ എക്സോഷൻ, എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ രണ്ടു മാത്രമേ ഉള്ളൂ, നമുക്ക് നമ്മൾ തന്നെ ചെയ്യണം. ഇപ്പം ഇനിയിപ്പം കുക്കിംഗ് ആണെങ്കിലും ക്ലീനിങ് ആണെങ്കിലും മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആണെങ്കിലും എല്ലാം നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഓൾ ഇൻ ഓൾ ആയിരിക്കണം നമ്മളെ ബോട്ടിൽ. അതൊരു ചലഞ്ച് ആണ്. കാരണം ഇത്രയും ലോങ് വോയേജ് ആകുമ്പം ആ സെയിം മോട്ടിവേഷനും ആ സെയിം പേസും നമുക്ക് കംപ്ലീറ്റ് ജേർണിയിൽ നമുക്ക് അതുണ്ടായിരിക്കണം. നമുക്ക് അത് പിറകോട്ട് പോകാൻ പറ്റില്ല ഒരിക്കലും.
ഓക്കെ, ഇപ്പം കൂടെ ഉള്ളത് തമിഴ് സ്വദേശിയാണല്ലേ?
അതെ.
ഓക്കെ, അപ്പം രണ്ടു പേർ മാത്രമായി കടലിൽ, ഇപ്പൊ തന്നെ 39 ദിവസം കടലിൽ നിങ്ങൾ രണ്ടുപേർ മാത്രം, മറ്റാരോടും സംസാരിക്കാൻ പോലുമില്ല, ആരുമില്ല. എങ്ങനെയാണ് നിങ്ങൾ സമയം ചെലവഴിക്കുന്നത്?
എല്ലാ ദിവസവും വളരെ ഡിഫറെന്റ് ആണ്. എല്ലാ ഒരിക്കലും ഒരു എല്ലാ ദിവസവും സെയിം അല്ല. അതുകൊണ്ട് നമുക്ക് മോർണിംഗ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നമ്മളെ റുട്ടീൻ എന്ന് പറയുകയാണെങ്കിൽ സൺറൈസും സൺസെറ്റിന്റെയും കൂടെ പോകുന്ന ഒരു റുട്ടീനാണ്. അപ്പോൾ രാവിലെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ദിവസത്തെ റൂട്ട് പ്ലാൻ ചെയ്യണം. എങ്ങനെ പോകണം, കാറ്റ് എവിടെ നിന്നാണ് വരുന്നത് നമ്മൾ അറിയണം. അതിനനുസരിച്ച് നമ്മൾ റൂട്ട് പ്ലാൻ ചെയ്യണം. പിന്നെ നമ്മളെ ബോട്ടിൽ എന്തെങ്കിലും റിപ്പയർ ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ് ചെയ്യണം. പിന്നെ സെയിൽ സെറ്റ് ചെയ്യണം. നമുക്ക് കാറ്റ് ഏത് സൈഡിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് അതിന്റെ സെയിൽ സെറ്റിംഗ് നിലയിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ബോട്ടിന് ഡാമേജ് ചെയ്യും. സോ സെയിൽ സെറ്റ് ചെയ്യണം. സോ ഇതെല്ലാം ഒരു ഒരു റൂട്ടീനിൽ ഒരു കംപ്ലീറ്റ് ഡേയില് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ വെതർ നല്ലൊരു വെതറാണ് കിട്ടുന്നതാണ്. സീ വളരെ കാം ആണെങ്കിൽ നമ്മൾ കൂടെ തന്നെ നമ്മളെ ഹോബീസും കാര്യങ്ങളും നമ്മൾ പെർസ്യൂ ചെയ്യാറുണ്ട്. നമുക്ക് ബുക്ക് വായിക്കണമെങ്കിൽ അത് ചെയ്യാം, മ്യൂസിക് കേൾക്കണമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും, വെതറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും ഒരു ഡേയ്സിന്റെ ഒരു ഡേയിൽ നമ്മൾ ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ രാത്രി ഉറങ്ങാൻ കഴിയാറുണ്ട്, എങ്ങനെയാണ് അപ്പോൾ ആ സമയത്ത് ബോട്ട് എന്ത് ചെയ്യും?
ഇല്ല, രാത്രി നമ്മൾ ടേൺ എടുക്കും. ലൈക്ക് ഒരാള് ഒരിക്കലും രണ്ടുപേരും ഒരുമിച്ച് നമുക്ക് ഡോസ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് നമ്മൾ 3 മണിക്കൂർ ഞാൻ ചെയ്യും, പിന്നെ അടുത്ത 3 മണിക്കൂർ നമ്മൾ ഞാൻ ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അത് 3 മണിക്കൂർ എന്നുള്ളത് സ്ട്രിക്റ്റ് അല്ല. എന്നവർ ഞാൻ ടയർഡ് ആണെങ്കിൽ അടുത്ത ആൾ ചെയ്യും. പക്ഷെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരാൾ എപ്പോഴും അവേക്ക് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഫോളോ മാനേജ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ ഈ ഒരു യാത്രയുടെ കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ എന്തെങ്കിലും അങ്ങനെ വളരെ ഓർത്തിരിക്കാവുന്ന ഏതെങ്കിലും നിമിഷങ്ങൾ, ഇപ്പം നല്ലതായോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്താ പറയാ വെല്ലുവിളി എന്ന രീതിയിൽ ഓർത്തിരിക്കാവുന്ന നിമിഷങ്ങൾ ഏതെങ്കിലും ഉണ്ടോ?
ഒരു നിമിഷം എന്ന് പറയുകയാണെങ്കിൽ നല്ല കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നല്ല നല്ല ബ്യൂട്ടിഫുൾ സൺസെറ്റ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. സൺറൈസ്, പിന്നെ നമ്മുടെ ഹംബാക്ക് വെയിൽസിനെ നമ്മൾ കണ്ടുകൂടെ ഓസ്ട്രേലിയയിൽ എത്താനാവുന്നതിന് മുമ്പ്. പിന്നെ ആൽബർട്ട് റോസ്, ഇതെല്ലാം നമ്മള് നല്ല അടിപൊളി സൈറ്റിംഗ് ആയിരുന്നു. അതല്ല, പിന്നെ നമ്മള് ഞാൻ പറഞ്ഞ പോലെ നമ്മള് ഇനീഷ്യലി നമ്മള് വിൻഡ് ഉണ്ടായിരുന്നില്ല. അത് നമ്മളെ
സത്യം പറഞ്ഞ നമ്മളെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്തു. അത് അത് കഴിഞ്ഞിട്ട് ബാഡ് വെതർ ഉണ്ടായിരുന്നു, അത് നമ്മളെ നോളജ് ടെസ്റ്റ് ചെയ്തു. സോ ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ലെഗിൽ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫിക്ക് കുറച്ച് വാട്ടർ സാമ്പിൾസ് എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റി. പിന്നെ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈറ്റിംഗ്സ് എല്ലാം ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റി.
അപ്പം ഇനിയുള്ള യാത്ര, മുന്നോട്ടുള്ള യാത്രയിൽ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. കടൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും, കാലാവസ്ഥ വ്യത്യസ്തമായിരിക്കും, ദിവസവും രാത്രിയും ദിനവും രാത്രിയും മാറി വരുന്നതിൽ തീർത്തും വ്യത്യസ്തമായിരിക്കും. അപ്പം എന്തൊക്കെയായിരിക്കും ഇനി പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ, ഇനി മുന്നോട്ടായി കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
നമുക്ക് ഏറ്റവും വലിയ ചാലഞ്ച് ഞാൻ പറയാൻ ഞാൻ വിട്ടുപോയെന്ന് വെച്ചാൽ തണുപ്പായിരുന്നു, വളരെ തണുപ്പായിരുന്നു. നമ്മൾ ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫ്രീമാൻഡിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് തണുപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. സോ ഇനി മുമ്പോട്ടുള്ള ജേർണി ഈ കാറ്റടിക്കുന്ന സമയത്ത് തണുപ്പും കൂടി ആവുന്ന സമയത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ മുമ്പോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് സീ റഫ് ആയിരിക്കും, ഒരിക്കലും സെയിം ആയിരിക്കില്ല നമ്മൾ ഇതുവരെ വന്നതുപോലെ. ഫസ്റ്റ് ലെഗ് ഒരു ഫസ്റ്റ് ലെഗിനെ പോലെ ആയിരിക്കില്ല ഇനി അടുത്ത ലെഗ്സ് എല്ലാം. ഒരുപാട് കാറ്റുണ്ടാവും, അതായിരിക്കും മെയിൻ ചാലഞ്ച്. പിന്നെ നമ്മുടെ കേപ്പ് ഓൺ, നമ്മുടെ മൂന്ന് കേപ്പ് റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. കേപ്പ് ലൂയിൻ, അത് ഓൾറെഡി ഇപ്പൊ നമ്മൾ ഓസ്ട്രേലിയയിൽ നിന്ന് ന്യൂസിലൻഡ് പോകുന്ന വഴിക്ക് നമ്മൾ റൗണ്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കേപ്പ് ഓൺ, കേപ്പ് ഓൺ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സീയിലുള്ള സ്ഥലമാണ് കേപ്പ് ഓൺ. സൗത്ത് അമേരിക്കൻ്റെ ടിപ്പിലാണത്. സോ നമ്മൾ ആ ഡ്രേക്ക് പാസേജ് കവർ ചെയ്തിട്ടാണ് പോകുന്നത്, റൗണ്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞ് കേപ്പ് ടൗൺ, കേപ്പ് ടൗണിലുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള കേപ്പ്. സോ ഈ മൂന്ന് കേപ്പ്സ് നമ്മൾ റൗണ്ട് ചെയ്യണം. സോ അതിൽ കേപ്പ് ഓൺ ഒരു വലിയൊരു ചാലഞ്ചാണ്.
അതിനുവേണ്ടിയൊക്കെ പ്രത്യേക തയ്യാറെടുപ്പുകൾ ഉണ്ടാകും അല്ലേ?
അതെ അതെ, നമ്മൾ മൂന്ന് വർഷമായിട്ട് ട്രെയിനിങ് ചെയ്തോണ്ടിരിക്കുകയാണ് ഇപ്പം ഈ ഒരു ഇവന്റിന് വേണ്ടി.
എന്താണ്, എങ്ങനെയാണ് ഈ ട്രെയിനിങ് ഉണ്ടായിരുന്നത്? യാത്രകൾ തന്നെയാണോ മറ്റെന്തെങ്കിലും ശാരീരികമായും മാനസികമായും എല്ലാം തയ്യാറെടുപ്പുകൾ കൂടുതൽ ഉണ്ടായിരുന്നോ?
യാത്രകൾ തന്നെയായിരുന്നു. നമ്മൾ ഒരു 38,000 നോട്ടിക്കൽ മൈൽസ് ഓൾറെഡി ട്രെയിനിങ്ങിന്റെ സമയത്ത് നമ്മൾ ട്രെയിനിങ് ചെയ്തു. നമ്മൾ ഗോവയിൽ നിന്ന് മൗറീഷ്യസിൽ രണ്ട് തവണ പോയി, ഗോവയിൽ നിന്ന് കേപ്പ് ടൗണിൽ പോയി, റിയോ ഡി ജനീറോ പോയി. സോ ഇതെല്ലാം നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത് ക്രൂവിന്റെ കൂടെ ആയിരുന്നു, അത് വേറെ ആൾക്കാർ നമ്മളെ കൂടെ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ രണ്ടുപേരും മാത്രം സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ ഓൾറെഡി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് നമ്മൾ. പക്ഷെ ഡിഫറൻസ് പറഞ്ഞാൽ ഈ റൂട്ട് നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ വെസ്റ്റിലോട്ട് പോയിട്ടുണ്ട്, കേപ്പ് ടൗണിലോട്ട് പോയിട്ടുണ്ട്, ഈ റൂട്ട് എടുത്തിട്ടില്ല. സോ ഈസ്റ്റിലോട്ടുള്ള റൂട്ട് നമുക്ക്
ആദ്യമായിട്ടാണ്. ഓക്കെ, അതെ. വ്യത്യാസമുണ്ടോ ഈസ്റ്റും വെസ്റ്റുമായി കടലിൽ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോൾ? നല്ല വ്യത്യാസമുണ്ടോ?
വ്യത്യാസമുണ്ട്, കാരണം നമ്മൾ കാറ്റടിക്കുന്ന ഈസ്റ്റിലോട്ടാണ് നമ്മൾ എപ്പോഴും സർക്കം നാവിഗേഷൻ ഈസി ഈസ്റ്റിലോട്ടാണ്, കാരണം നമ്മൾ വിൻഡ് നമ്മളെ പിറകെ കൂടെ ആയിരിക്കും വരുന്നത്. അപ്പോ അതൊരു അതുകൊണ്ടാണ് എല്ലാവരും സർക്കം നാവിഗേഷൻ ആ വഴി ചെയ്യുന്നത്.
ഓക്കെ ഓക്കെ, നല്ലൊരു അറിവാണ് നമുക്കത്. അപ്പം പെർത്തിലെത്തിയ ശേഷം എന്താണ് പെർത്തിലെ പരിപാടികൾ? ഇപ്പം ഓരോ സ്ഥലത്ത് ഇങ്ങനെ എത്തുമ്പോഴും കുറേ ദിവസങ്ങൾ അവിടെ തങ്ങാറുണ്ടോ കരയിലിറങ്ങുമ്പോൾ?
രണ്ടാഴ്ചയാണ് നമ്മൾ ഒരു പോർട്ടിൽ തങ്ങുന്നത്, കാരണം നമുക്ക് അടുത്ത ലെഗിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്. സോ നമ്മളിവിടെ ബോട്ടിനുള്ള എന്തെങ്കിലും റിപ്പയറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യണം. സോ അതിൻ്റെ കാര്യങ്ങൾ എടുപ്പി മാത്രമല്ല, നമ്മൾ എല്ലാ ബോട്ടിലും ഡിഫൻസ് അറ്റാച്ച് ഉണ്ടാവും നമ്മുടെ ഇന്ത്യൻ നേവിയുടെ. സോ അവർ പല പ്രോഗ്രാംസും പല ഇവൻറ്റ്സും നമുക്ക് വേണ്ടി ഇവിടെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യണം.
ഓക്കെ, ഓസ്ട്രേലിയ ഒരു മലയാളി തന്നെയായിരുന്നു, മലയാളിയെ തന്നെ കാണാനും കഴിഞ്ഞു അല്ലേ? പ്രതിരോധ അഡ്വൈസർ ആയിട്ട്
കമ്മ്യൂണിറ്റി, കറക്റ്റ്. ഇവിടെ പിന്നെ ക്യാപ്റ്റൻ അഖിലേഷ് മേനോൻ സാറ് കേരളത്തിൽ നിന്നാണ്. പിന്നെ ഇവിടെ ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി പ്രോഗ്രാമിൽ നമ്മളിപ്പം റീസെന്റ് രണ്ടു ദിവസം പോയിരുന്നു. ഒരുപാട് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ട്. നമ്മൾ വന്ന സമയത്ത് തന്നെ നമ്മളെ നല്ല ഗ്രാൻഡ് ആയിട്ട് റിസീവ് ചെയ്തു, നമുക്ക് എല്ലാ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് ഇവിടെ.
തീർച്ചയായും ഓസ്ട്രേലിയ ഇന്ത്യൻ സമൂഹത്തിനും സന്തോഷമുള്ള കാര്യം. എന്തായാലും ഈ യാത്രയിലേക്ക് ഇപ്പോൾ ദിൽനയെ കുറിച്ച് കൂടി ചോദിക്കണം. ഈ യാത്രയിലേക്ക് ദിൽനെ എത്തിയത് എങ്ങനെയാണ്? ഈ ഒരു ആഗ്രഹം, ഈ ഒരു ലോകം ചുറ്റി കറങ്ങണം എന്നൊരാഗ്രഹം കപ്പലിൽ, അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
എപ്പോഴും എനിക്ക് ചാലഞ്ചസ് ഫേസ് ചെയ്യാനുള്ളൊരു കാര്യം എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ലൈക്ക് ഒരു ഈസി പാത്ത് എടുക്കാതെ ചാലഞ്ച് ആയിട്ടുള്ളൊരു പാത്ത് എടുക്കുക എന്നുള്ളതായിരുന്നു എപ്പോഴും എനിക്ക് ആഗ്രഹം. അതുകൊണ്ട് തന്നെ പണ്ടേ ഞാൻ അഡ്വഞ്ചർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നായിരുന്നു. അങ്ങനെ നേവിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നേവി സിഗ്നൽ ഒരു സിഗ്നൽ ചോദിച്ചു ആർക്കാണ് വോളണ്ടിയേഴ്സ് ആവാനുള്ള താല്പര്യം എന്നുള്ളത്. അങ്ങനെ വോളണ്ടിയേഴ്സ് ചോദിച്ച സമയത്ത് ഞാൻ ജസ്റ്റ് ആ ഓപ്പർച്യൂണിറ്റി എടുത്തു. അങ്ങനെ അങ്ങനെയാണ് സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പണ്ട് സെയിലിങ്ങിലൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വോളണ്ടിയർ ചെയ്തതിന് ശേഷമാണ് സെയിലിംഗ് പഠിക്കാൻ തുടങ്ങിയത്. അങ്ങനെ സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അതെന്റെ പാഷനായിട്ട് മാറി. അങ്ങനെയാണ് ഞാൻ സെയിലിംഗ് ഇത് ചാലഞ്ച് ഏറ്റെടുത്തത്. ഇത് അത്ര ഈസി അല്ല ചെയ്യാൻ. ഒരു ഒരു നോർമൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് അത്
ഇതിനകത്ത് അഡ്വഞ്ചറിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു പൈക്കപ്പലല്ലെങ്കിൽ ഇപ്പോൾ ഓസ്ട്രേലിയയിലുള്ള ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിനൊപ്പം വരേണ്ടിയിരുന്ന ഒരാളായിരുന്നു അല്ലേ? ഇന്ത്യ കേരളത്തിന്റെ അണ്ടർ 19 ക്രിക്കറ്റ് ടീമിലുണ്ടായിരുന്നു, പിന്നീട് ഷൂട്ടിംഗിൽ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. അതിൽ നിന്നെല്ലാമാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് അല്ലേ? എന്തായിരുന്നു അത്? ആ ഒരു വഴി ക്രിക്കറ്റും ഷൂട്ടിങ്ങും എല്ലാം നന്നായി വന്നിട്ടും അത് ഉപേക്ഷിക്കാനുള്ള കാരണം?
എന്റെ കംപ്ലീറ്റ് കരിയറിൽ ഭയങ്കര ഷിഫ്റ്റ് ആയിരുന്നു. ആദ്യം ഞാൻ NCC ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷൂട്ടിങ്ങിലോട്ട്, ഷൂട്ടിങ്ങിലും ക്രിക്കറ്റിലും ഉണ്ടായിരുന്നത് സെയിം ടൈം. സോ ഷൂട്ടിങ്ങിൽ ഞാൻ കേരളത്തിന് വേണ്ടി കളിക്കാൻ തുടങ്ങി. മെഡലിസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് കരിയറിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളത് ലൈക്ക് ചൂസ് ചെയ്തു. ലൈക്ക് എനിക്ക് ഡിഫൻസിൽ ജോയിൻ ചെയ്യാനെന്ന ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ക്ലാസ് മിസ്സാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു തവണ അത് ചൂസ് ചെയ്യേണ്ടി വന്നു. സോ ഞാൻ കുറച്ചുകൂടെ എന്റെ കരിയർ ആയിട്ടുള്ള മാച്ച് ആവുന്ന കാര്യം ഞാൻ ചൂസ് ചെയ്തു ഷൂട്ടിംഗ്. അതുവരെ ഞാൻ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു അണ്ടർ 19. പിന്നെ യൂണിവേഴ്സിറ്റി വരെ ഞാൻ ക്രിക്കറ്റ് കളിച്ചു. പക്ഷെ ഞാൻ മുമ്പോട്ടൊരു കരിയർ എന്നുള്ള രീതിയിൽ ഞാൻ ഷൂട്ടിംഗ് ആണ് ചൂസ് ചെയ്തത്. ബിക്കോസ് ഞാൻ ഡിഫൻസിലോട്ട് വരുന്ന ഒരാളായതുകൊണ്ട്. പിന്നെ ഡിഫൻസിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഞാൻ ഷൂട്ടിംഗ്, നേവി ഷൂട്ടിംഗ് ടീമിൽ ഉണ്ടായിരുന്നു. ഒരു വർഷത്തോളം നേവി ഷൂട്ടിംഗ് ടീമിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് സെയിലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതൊരു എല്ലാം എക്സ്പ്ലോർ ചെയ്യുക, അതിൽ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാത്തിനും ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ കിട്ടുന്നത്.
തീർച്ചയായും ഒരുപാട് പുതിയ പുതിയ സ്വപ്നങ്ങൾ, പുതിയ പുതിയ അഡ്വഞ്ചറുകൾ, ചില വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നു, മറ്റു പലർക്കും പ്രചോദനമാകാൻ കഴിയുന്നു. മുന്നോട്ടുള്ള യാത്രയും ഇത്തരത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞതാണെങ്കിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വിജയകരമായി യാത്ര പൂർത്തിയാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നതിന് ഒരുപാട് നന്ദി പറയുകയും ചെയ്യുന്നു. നന്ദി ഇതിൽ ഇത്രയും നേരം SBS മലയാളത്തിലൂടെ ഓസ്ട്രേലിയൻ മലയാളികളോട് സംസാരിച്ചതിന്.
പായ്ക്കപ്പലിൽ ഭൂഗോളം ചുറ്റി സഞ്ചരിക്കാനിറങ്ങിയ രണ്ട് ഇന്ത്യൻ വനിതാ നാവികരെ കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ പെർത്തിലെത്തിയിട്ടുള്ള ലെഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ആണ് യാത്രാവിശേഷങ്ങൾ പങ്കുവച്ചത്. ഈ പരിപാടി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇത്തരം കൂടുതൽ വിശേഷങ്ങൾക്കായി SBS മലയാളത്തെ പിന്തുടരാനും SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അതിൽ മലയാളം പരിപാടികൾ തിരഞ്ഞെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന എവിടെയും SBS മലയാളം എന്ന് സെർച്ച് ചെയ്യാം. മറ്റൊരു വിശേഷവുമായി തിരിച്ചെത്താം. ഇന്ന് നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ദി ജോസ് ശിവദാസ്.